ഇബ്രായ ലേഖനം അതിന്റെ എട്ടാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. നമുക്കറിയാം ഇതിന്റെ കോണ്ടക്സ്റ്റ്, ഇതെന്തിനെ പറ്റിയാണ് പറയുന്നത് എന്നൊക്കെ പല പ്രാവശ്യം നമ്മളിവിടെ ചിന്തിച്ചിട്ടുള്ളതാണ്. പുതിയത് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട പുതിയ ഉടമ്പടിയെ പറ്റിയും, പഴയത് എന്ന് പറയുന്നത് മോശയിൽ കൂടി ആട്ടുകൊട്ടന്മാരുടെയും കാളകളുടെയും രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട പഴയ ഉടമ്പടിയെയും പറ്റിയാണ് പറയുന്നത്. പഴയ നിയമപുസ്തകമോ പുതിയ നിയമപുസ്തകമോ അല്ല, പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുതിയ ഉടമ്പടിയുടെ കീഴിൽ നടക്കേണ്ട, ചെയ്യേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, എന്തുകൊണ്ട് ഈ പഴയ ഉടമ്പടി ഒബ്സലേറ്റ് ആയി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ പറയുന്നത് പഴയ ഒബ്സലേറ്റ് ആയി, പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കി കളയുന്നു, പഴയതാകുന്നതും ജീർണിക്കുന്നതുമെല്ലാം നീങ്ങിപ്പോകുവാൻ and growing old is ready to disappear. നേരം എന്തുകൊണ്ട് പഴയ ഉടമ്പടി ഒബ്സലേറ്റ് ആയി എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. ഞാൻ വളരെ ചുരുക്കമായിട്ട് അത് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതുകൊണ്ട്, ദൈവം മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ചപ്പോൾ അവനെ ഒരു 10 കൽപ്പനകൾ അവന് കൊടുത്തിട്ട്, അനുസരിക്കാനായിട്ടുള്ള കൽപ്പനകൾ കൊടുത്തിട്ടല്ല അവനെ സൃഷ്ടിച്ചത്. അതിനു പകരം ദൈവം അവനൊരൊറ്റ കൽപ്പനയെ കൊടുത്തുള്ളൂ. ആ കൽപ്പന എന്നത് ദൈവത്തിനെ സ്നേഹിക്കുകയും ദൈവത്തിന് സ്നേഹത്തിൽ പരിപൂർണമായിട്ടും കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്യുക എന്നുള്ള ആ ഒരൊറ്റ കൽപ്പന കൊടുത്തിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഒറ്റ കൽപ്പന അവനനുസരിക്കുമ്പോൾ ദൈവം അവന്റെ ഉള്ളിൽ വസിക്കുകയും അവനിൽ കൂടി തന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ദൈവം അവനിൽ വസിച്ചുകൊണ്ട് അവനിൽ കൂടി പ്രവർത്തിക്കുകയാണ്. ദൈവത്തിൽ അവൻ സ്നേഹത്തിൽ കീഴ്പ്പെട്ടിരിക്കുമ്പോൾ, അതാണ് ആ വാക്കിന്റെ അർത്ഥം. നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത് എന്ന കൽപ്പനയുടെ അർത്ഥം, നന്മയും തിന്മയും നീയല്ല ചൂസ് ചെയ്യേണ്ടത്, ദൈവത്തിന് സ്നേഹത്തിൽ പൂർണ്ണമായിട്ടും സബ്മിറ്റ് ചെയ്തിരിക്കുക, അപ്പോൾ ദൈവം എല്ലാ കാര്യങ്ങളും ഒരൊറ്റ കൽപ്പന അനുസരിക്കുമ്പോൾ, അവൻ ദൈവത്തിന് സ്നേഹത്തിൽ കീഴ്പ്പെടുമ്പോൾ ദൈവം അവനിൽ വസിച്ചുകൊണ്ട് തന്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യും. അങ്ങനെ അവൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ദൈവത്തിന് സ്നേഹത്തിൽ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാ കാര്യവും നല്ലതായിരുന്നു. അവന്റെ കുടുംബം നല്ലതായിരുന്നു, അവന്റെ ജോലി നല്ലതായിരുന്നു, ആദമിന് ദൈവം കൊടുത്ത ജോലി നല്ലതായിരുന്നു. അവൻ ഭാര്യയെ അന്വേഷിച്ച് നടക്കേണ്ടി വന്നില്ല, ദൈവം അവന് നല്ലൊരു ഭാര്യയെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു കൊടുത്തു, അവനൊരു ജോലി ദൈവം തന്നെ കൊടുത്തു. എല്ലാ കാര്യങ്ങളും നല്ലതായി ഇരിക്കുകയായിരുന്നു ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാനിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ പിശാചിന്റെ വാക്ക് കേട്ട് മനുഷ്യൻ ദൈവത്തോട് റിബല് ചെയ്യുകയും ദൈവത്തിന്റെ അധികാരത്തിൽ നിന്ന് പുറത്തു വരികയും ചെയ്തതോടുകൂടി അവന്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആ ഒരു മെക്കാനിസം മാറി, ദൈവം അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോയി, പാപം അവന്റെ ഉള്ളിൽ കടന്നു, അവൻ അതോടുകൂടി പാപത്താൽ നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങി, ഉള്ളിൽ നിന്നുള്ള ദൈവത്തിന്റെ പ്രവർത്തനം അവിടെ നിന്നു. അങ്ങനെയുള്ള മനുഷ്യന് ദൈവം കൊടുത്തതാണ് 10 കൽപ്പനകൾ. അതായത് പഴയ ഉടമ്പടി എന്ന് പറയുന്ന മോശ എന്ന മധ്യസ്ഥനിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തത്തിൽ കൂടി ഒരു പഴയ ഉടമ്പടി കൊടുത്തു, കല്ലിൽ എഴുതിയ 10 കൽപ്പനകളും അതോടുകൂടി അനേക ഉപകൽപ്പനകളും ചേർന്ന വലിയൊരു കൽപ്പനയുടെ ലിസ്റ്റ് അവന് കൊടുത്തു. കാരണം മനുഷ്യനെ ഉള്ളിൽ നിന്ന് നിയന്ത്രിക്കാൻ ദൈവത്തിന് കഴിയാതെ വന്നപ്പോഴാണ്, പാപം അവന്റെ ഉള്ളിലുള്ളപ്പോഴാണ്. അങ്ങനെ ആ കൽപ്പനകൾ കൊടുത്തപ്പോൾ അത് വളരെ ഡീറ്റെയിൽഡ് കമാൻഡ്മെന്റ്സ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ നിങ്ങൾ ഫുഡ് കഴിക്കണം, ഏതൊക്കെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ നിങ്ങൾ ഡ്രസ് ചെയ്യണം, എന്തൊക്കെ ക്ലീൻലെസ് എങ്ങനെയൊക്കെ ആയിരിക്കണം, വളരെ ഡീറ്റെയിൽഡ് കൽപ്പന. ഒരു കിളിയെ നിങ്ങൾക്ക് കിട്ടിയാൽ പോലും അതിന്റെ അമ്മയെയും കിട്ടിയാൽ അതിനെ എന്ത് ചെയ്യണം, നിങ്ങൾ പുറത്ത് വെളിക്കിറങ്ങാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെ വളരെ ഡീറ്റെയിൽ കൽപ്പനകളോട് കൂടിയ കമാൻഡ്മെന്റ്സ് ആയിരുന്നു ദൈവം മനുഷ്യന് കൊടുത്തത്. കാരണം ആ ഡീറ്റെയിൽ കൽപ്പനകൾ കൂടിയ അവന് ജീവിക്കാൻ കഴിയത്തുള്ളായിരുന്നു. കാരണം അവന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നില്ല, അങ്ങനെ അത് വിശദീകരിക്കാനായിട്ട് ദൈവം ലേവ്യർ എന്നൊരു ഗ്രൂപ്പിനെയും വെച്ചു. ഇനി ഈ വാക്ക് ഇതൊന്നും വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, നിങ്ങൾക്ക് ഒരു സാഹചര്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ലേവ്യരടുത്ത് ചെല്ലുമ്പോൾ അവർ അത് പറഞ്ഞു തരും. നിങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഒരുപാട് കൽപ്പനകളുണ്ട്, എല്ലാം വായിച്ച് മനസ്സിലാക്കാൻ കഴിയത്തില്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഇനി അതും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെയും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നില്ല, നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകണം, ഒരു ജോലി ചെയ്യണം, ഇന്ന സ്ഥലത്ത് പോകാമോ പോകാൻ പറ്റില്ല എന്നൊക്കെ എന്നൊക്കെ ആ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ, നിങ്ങൾ ഒരു പ്രവാചകന്റെ അടുത്ത് ചെല്ലണം. ആ പ്രവാചകന്റെ അടുത്ത് ചെല്ലുമ്പോൾ പ്രവാചകൻ ഇനി ആ പുസ്തകത്തിൽ എഴുതാത്ത, ആ കൽപ്പനകളിൽ ഇല്ലാത്ത കാര്യം പ്രവാചകൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. അന്നേരം ഈ പ്രവാചകന്റെ അടുത്തും ലേവ്യരുടെ അടുത്തും ചെല്ലുന്നതിൽ കൂടി ഇവന്റെ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരമാവും. അവന്റെ എല്ലാ കാര്യങ്ങളും ഈ രണ്ട് കാര്യങ്ങളിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അങ്ങനെയായിരുന്നു ദൈവം മനുഷ്യന് കൊടുത്ത പഴയ ഉടമ്പടിയിൽ, കാരണം മനുഷ്യന്റെ ഉള്ളിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്തപ്പോൾ കൊടുത്ത ഒരു ടെമ്പററി അറേഞ്ച്മെന്റ് ആയിരുന്നു ഇത്. മനുഷ്യന്റെ ഉള്ളിൽ പാപം കടന്നിരുന്നത് കൊണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി ദൈവം ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുമ്പോൾ, യേശുക്രിസ്തുവിന് വേണ്ടി പാപമായി തീർന്നപ്പോൾ, പാപം അവൻ വഹിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് അവൻ ആ പാപത്തെ എടുത്തു മാറ്റുകയും അതോടുകൂടി യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്തു. ആ പുതിയ ഉടമ്പടിയിൽ കൂടി എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു, പിന്നെ നമ്മളിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോ സാഹചര്യത്തിലും എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത് എന്നുള്ള സകല സത്യത്തിലേക്കും ദൈവം നമ്മളെ വഴി നടത്തുന്നു. ഇതാണ് പുതിയ ഉടമ്പടിയിൽ കൂടി സാധിച്ചത്. ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് യേശു പഴയ ഉടമ്പടിയെ നീക്കി പുതിയ ഉടമ്പടിയെ സ്ഥാപിച്ചത്. അതാണ് എബ്രായലേഖനം അതിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യാനിരിക്കുന്ന ഉടമ്പടി ഇങ്ങനെയാകുന്നു, എന്റെ ന്യായ പ്രമാണം ഞാൻ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇനി നിങ്ങൾ ഡീറ്റെയിൽ കൽപ്പനകൾ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ സ്ക്രൈബ്സിന്റെ അടുത്ത് പോകണ്ട. കാരണം എന്താണെന്ന് അറിയാമോ, ഞാൻ എന്റെ നിയമത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതാൻ പോകും. കാരണം അതുവരെയും ഹൃദയത്തിൽ എഴുതാൻ കഴിയാഞ്ഞപ്പോൾ കൽപ്പനകൾ 10 കൽപ്പനകളിലും അനേക ഉപകൽപ്പനകൾ കൂടി എഴുതിയെങ്കിൽ ഇനി ദൈവം ഹൃദയത്തിൽ എഴുതാൻ പോവാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒരു പ്രവാചകന്റെ അടുത്ത് പോയി ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കാനായിട്ട് പോകണ്ട. അടുത്ത വാക്യത്തിൽ പറയാണ്, ഇനി അവരെല്ലാവരും തന്റെ കൂട്ടുകാരനെയും സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല, അവർ ആബാലവൃദ്ധം എന്നെ അറിയും. ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഒരു വ്യക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലാൽ നടത്തപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്ന പുതിയ ഉടമ്പടിയുടെ ഒരു ജീവിതമാണ് യേശു ക്രിസ്തു സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പുതിയ ഉടമ്പടിയുടെ കീഴിലേക്ക് വരുമ്പോഴേക്കും ഡീറ്റെയിൽ കൽപ്പനകളല്ല, അതിനു പകരം ദൈവത്തിന്റെ പ്രിൻസിപ്പിൾസ് പഠിപ്പിക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തി ഡയറക്ട് ചെയ്യപ്പെടുകയും വേണം എന്നുള്ളതാണ് ദൈവവചനത്തിലെ ദൈവത്തിന്റെ ആഗ്രഹം. യേശുക്രിസ്തു എന്ന തലയുമായി ഒരു ശരീരം കണക്ട് ആയിരിക്കുന്നത് പോലെ ഓരോ വിശ്വാസിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയും ദൈവം എന്ന തലയോടുകൂടി, യേശുക്രിസ്തുവിന്റെ തലയോടുകൂടി ബന്ധപ്പെടുകയും അവന്റെ എല്ലാ കാര്യത്തിലും അവനെ സകല സത്യത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വഴി നടത്തുക എന്നുള്ളതാണ് ദൈവിക പദ്ധതി. അതാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. അന്നേരം ഇതാണ് പുതിയ ഉടമ്പടിയുടെ കീഴിൽ നടക്കുന്നത്. ഇനി ഡീറ്റെയിൽ കൽപ്പനകൾ നിങ്ങൾക്ക് ചില സാഹചര്യങ്ങൾ കാണാനായിട്ട് കഴിയത്തില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്, ഇന്നിടത്ത് പോകാമോ, ഇന്ന ജോലി ചെയ്യാമോ, ഇങ്ങനെ ചെയ്യാമോ എന്നുള്ളതിന് ഡീറ്റെയിൽ കൽപ്പനകളല്ല. അതിനു പകരം അതിനുള്ള പ്രിൻസിപ്പിൾസും അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഡയറക്ട് ചെയ്യാൻ ആണ് വേണ്ടത്. അപ്പോൾ പല കാര്യങ്ങളും പുതിയ നിയമത്തിലില്ല, പഴയ നിയമത്തിലെ പോലെ. നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കണം, നിങ്ങൾക്ക് ഏത് വണ്ടി നിങ്ങൾക്ക് വാങ്ങിക്കണം, പുതിയ നിയമത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. എത്ര മുറിയുള്ള വീട് നിങ്ങൾ വെക്കണം, ഏത് രാജ്യത്ത് പോയി നിങ്ങൾക്ക് ജോലി ചെയ്യാം, നിങ്ങൾക്ക് കുവൈറ്റിൽ ജോലി ചെയ്യാമോ, ഗൾഫിൽ ജോലി ചെയ്യാമോ, അമേരിക്കയിൽ പോകാമോ, ഇതിനൊന്നും ഡീറ്റെയിൽ കൽപ്പനകളല്ല അവിടെ ഉള്ളത്. അതിനു പകരം ദൈവിക പ്രിൻസിപ്പിൾ ഒരു വ്യക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഡയറക്ട് ചെയ്യപ്പെടുകയാണ്. അങ്ങനെയാണ് പുതിയ നിയമത്തിലെ പുതിയ ഉടമ്പടിയുടെ കീഴിൽ നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റത്. ഇനി ഞാൻ രണ്ടാമത് പറയാൻ പോകുന്നത്, ഇതാണ് പുതിയ ഉടമ്പടി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള പുതിയ നിയമ ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷ എങ്ങനെയായിരിക്കണം, അതും ദൈവവചനം വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. എബ്രായ അധ്യായവും രണ്ട് കൊരിന്ത്യർ മൂന്നാമത്തെ അധ്യായവുമാണ് പുതിയ ഉടമ്പടിയെ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രണ്ട് ചാപ്റ്റേഴ്സ്. ഇത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ മനസ്സിലാകും. രണ്ട് കൊരിന്ത്യർ അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം. ഓക്കെ, അവിടെ പറയാണ് അവൻ ഞങ്ങളെ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. യേശു ക്രിസ്തു തന്റെ രക്തത്താൽ പുതിയ ഉടമ്പടി സ്ഥാപിച്ചു, അതിനുശേഷം പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകന്മാരെ ദൈവമാക്കി. അവിടെ പറയാണ് അവൻ ഞങ്ങളെ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, ആത്മാവിന്റെ ശുശ്രൂഷയത്ര. എന്ന് വെച്ചാൽ ഇന്ന് പുതിയ ഉടമ്പടിയിൽ ഒരു ശുശ്രൂഷകൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിശ്വാസിയെ യേശു ക്രിസ്തു എന്ന തലയുമായി കണക്റ്റഡ് ആക്കുകയും അവനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഡയറക്റ്റ് ചെയ്യാൻ അവനെ ശീലിപ്പിക്കുകയും അവനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവനെ സകല സത്യത്തിലേക്കും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിലേക്ക് അവനെ കൊണ്ടുവരികയും ദൈവീക ട്രൂത്തുകൾ അവനെ പഠിപ്പിക്കുകയുമാണ് പുതിയ നിയമ ശുശ്രൂഷകൻ ചെയ്യേണ്ടത്. അല്ലാതെ പുതിയ നിയമ ശുശ്രൂഷകൻ ഡീറ്റെയിൽ കമാൻഡ്മെന്റ് പടി പറഞ്ഞു കൊടുക്കുന്ന പഴയ നിയമ സ്ക്രൈബ് അല്ല. പുതിയ നിയമ ശുശ്രൂഷകൻ ഡീറ്റെയിൽ ആയിട്ട് നീ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം എന്നുള്ള കൽപ്പനകൾ വീണ്ടും 10 കൽപ്പനകളുടെ കൂടെ 100 കൽപ്പനകളുടെ കൂടി ആഡ് ചെയ്യുന്ന വ്യക്തിയല്ല. അതിനുപകരം പുതിയ നിയമ ശുശ്രൂഷകന്റെ ഡ്യൂട്ടി എന്നത് ദൈവവുമായിട്ട് ആ വ്യക്തിയെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്, പുതിയ നിയമ ശുശ്രൂഷകൻ ഞങ്ങൾ ദൈവം ഞങ്ങളെ പുതിയ നിയമത്തിലെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി, അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല ആത്മാവിന്റെ ശുശ്രൂഷകന്മാരാക്കി എന്ന് പറഞ്ഞതിന് ശേഷം പുതിയ നിയമ ശുശ്രൂഷന്റെ വേറൊരു ക്വാളിറ്റി അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലും 4-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല. 4-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം പ്രത്യേകിച്ച് അവിടെ പറയാണ് പുതിയ നിയമ ശുശ്രൂഷകന്മാർ എന്ത് ചെയ്യണം? ലജ്ജാകരമായ രഹസ്യങ്ങളെ എത്തിച്ച് റിനൗൺസ് ദ തിങ്സ് ഓഫ് ഹിഡൻ ബിക്കോസ് ഓഫ് ഷെയിം എന്നിട്ട് പറയാണ് നോട്ട് വാക്കിംഗ് ഇൻ ക്രാഫ്റ്റിനെസ് ഓർ അഡൾട്ടറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. അവിടെ പറയാണ് പുതിയ നിയമ ശുശ്രൂഷകൻ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്നവനാകരുത്, ദൈവവചനത്തോട് ആഡ് ചെയ്യുന്നവനാകരുത്. എന്താണ് ദൈവവചനത്തോട് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൈവവചനത്തിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതിയിട്ടില്ലാത്ത, പുതിയ നിയമത്തിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതിയിട്ടില്ലാത്ത കൽപ്പനകളെ നിങ്ങൾ ദൈവവചനം എന്ന രീതിയിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നിന്നാൽ നിങ്ങൾ പുതിയ നിയമ ശുശ്രൂഷകനല്ല, യു ആർ ആൻ ഓൾഡ് കവനന്റ് സ്ക്രൈബ്. നിങ്ങൾ പുതിയ ഉടമ്പടിയുടെ കീഴിൽ ദൈവം ഒരു വ്യക്തിയെ ഡയറക്റ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുകയും പുതിയ കൽപ്പനകൾ ദൈവവചനത്തിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതാത്ത കൽപ്പനകളെ നിങ്ങൾ പഠിപ്പിക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കും എന്നറിയാമോ? നിങ്ങൾ ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കുന്നവരായിത്തീരും. നിങ്ങൾ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകൻ എന്നുള്ള പദവിയിൽ നിങ്ങൾ മാറ്റപ്പെടും. നിങ്ങൾ അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരായിത്തീരും. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ വീണ്ടും എന്നോട് ചോദിക്കാം, ഞാൻ പറയുന്ന എല്ലാ കാര്യത്തിനും ഞാൻ ആൻസർ ചെയ്യാം. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീണ്ടും എന്തൊക്കെയാണ് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കൽപ്പനകൾ ഇല്ലാത്തത്, എന്തൊക്കെയാണ് ദൈവവചനത്തിലെ എക്സ്പ്ലിസിറ്റ് കൽപ്പനകൾ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അനേക കാര്യങ്ങൾ പുതിയ നിയമത്തിൽ എക്സ്പ്ലിസിറ്റ് അല്ല. നിങ്ങൾക്ക് ഒരു വണ്ടി വാങ്ങിക്കണമെങ്കിൽ അത് ഏത് വിലയുള്ള വണ്ടിയാകണം എന്നുള്ളത് പുതിയ നിയമത്തിൽ എക്സ്പ്ലിസിറ്റ് അല്ല. നിങ്ങളൊരു വീട് വെക്കണമെങ്കിൽ ഞാൻ എത്ര നിലയുള്ള വീട് വെക്കണമെന്നുള്ളത് പുതിയ നിയമത്തിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് കുവൈറ്റിൽ ജോലി ചെയ്യണമോ ഗൾഫിൽ ജോലി ചെയ്യണമോ എന്നുള്ളതിനെ പറ്റി, ഇല്ലെങ്കിൽ അമേരിക്കയിൽ ജോലി ചെയ്യണോ എന്നുള്ളതിനെ പറ്റി പുതിയ നിയമത്തിൽ എക്സ്പ്ലിസിറ്റ് കൽപ്പനകളില്ല. അനേക കാര്യങ്ങൾ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊരു കല്യാണം നടത്തണമെങ്കിൽ ആ കല്യാണം എങ്ങനെ നടത്തണം എന്നുള്ളൊരു പുതിയ നിയമത്തിൽ എക്സ്പ്ലിസിറ്റ് കൽപ്പനയില്ല. കല്യാണം നടത്തുന്നത് എങ്ങനെയാണെന്ന് പോലും പുതിയ നിയമത്തിൽ എഴുതിയിട്ടില്ല. ഇനി കല്യാണത്തിൽ നിങ്ങൾ കേസ് ധരിക്കണം എന്നുള്ളതിന് പുതിയ നിയമത്തിൽ എക്സ്പ്ലിസിറ്റ് കൽപ്പനയില്ല. അതിൽ സ്റ്റേജ് എങ്ങനെ അലങ്കരിക്കണം എന്നുള്ളതിന് എക്സ്പ്ലിസിറ്റ് കൽപ്പനയില്ല. അനേക കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എവിടെ പോകണം, ഏത് ജോലി ചെയ്യണം, എത്ര ശമ്പളം വാങ്ങിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും എക്സ്പ്ലിസിറ്റ് കൽപ്പനകൾ പുതിയ നിയമത്തിൽ ഇല്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ദൈവിക പ്രിൻസിപ്പിൾസിന്റെ അടിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഡയറക്റ്റ് ചെയ്യപ്പെടുകയും അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് കൃത്യമായി ഇതെന്ത് ചെയ്യണം എന്നുള്ള ബോധ്യം കൊടുക്കേണ്ടത്. അതിന്റെ ഇടയിലേക്ക് കയറി എക്സ്പ്ലിസിറ്റ് കൽപ്പനകൾ പുതിയ നിയമ ശുശ്രൂഷകൻ കൊടുക്കാൻ പാടില്ല. ഇതാണ് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നിങ്ങൾ പഴയ നിയമ ശുശ്രൂഷകനായിത്തീരും, നിങ്ങൾ ദൈവോയനത്തോട് കൂട്ടിച്ചേർക്കുന്നവരായിത്തീരും. മാത്രമല്ല, നിങ്ങൾക്ക് പോലും ആ കൽപ്പനകൾ പിന്നീട് പാലിക്കാൻ കഴിയത്തില്ല. ദൈവോയനത്തോട് എന്തൊക്കെ നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്ത് പഠിപ്പിച്ചോ നിങ്ങൾ തന്നെ അത് ബ്രേക്ക് ചെയ്യും. കാരണം ദൈവോയനത്തോട് നിങ്ങൾ എന്തൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നോ അതോടുകൂടി ദൈവിക അധികാരം നിങ്ങളിൽ നിന്ന് മാറും. കാരണം ദൈവത്തിന്റെ വചനത്തിന് പുറകിൽ മാത്രമേ ദൈവത്തിന്റെ സപ്പോർട്ട് ഉണ്ടാവുകയുള്ളൂ. ഞാൻ വിശദീകരിക്കും. ഞാൻ എന്റെ മെസ്സേജുകളിൽ സംഭവങ്ങൾ മിക്കവാറും അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം അതുകൊണ്ട് കാര്യമില്ല. കാരണം ദൈവോയനമാണ് ഉറപ്പിക്കേണ്ടത്. എങ്കിലും ചില സംഭവങ്ങൾ, ഇല്ലെങ്കിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയേണ്ടിയിരുന്നു. ദൈവത്തിൽ എക്സ്പ്ലിസിറ്റ് അല്ലാത്ത അനേക കൽപ്പനകൾ പഠിപ്പിക്കുന്ന പലരും ഉണ്ട്. അങ്ങനെ പഠിപ്പിക്കുന്നവർക്കെല്ലാം അത് ബ്രേക്ക് ചെയ്യേണ്ടി വരികയും ചെയ്യും. അതോടുകൂടി ദൈവിക അധികാരം അവരിൽ നിന്ന് മാറ്റിപ്പിടിക്കും. ഞാൻ കേട്ടിട്ടുണ്ട് ചില സഭകൾ പഠിപ്പിക്കും, ഗൾഫിൽ പോകരുത് പഠിപ്പിക്കും, അമേരിക്കയിൽ പോകരുത് പഠിപ്പിക്കും. എന്ത് സംഭവിക്കുന്ന അറിയാമോ? കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഇവര് തന്നെ ഈ കൽപ്പനകൾ ബ്രേക്ക് ചെയ്യും. ഇവരുടെ മക്കളെ ഇവർ ഗൾഫിലേക്ക് വിടും. നടന്നിട്ടുണ്ട്. എന്ത് സംഭവിച്ചു? ആദ്യമേ ദൈവോനത്തിൽ ഇല്ലാത്ത ഒരു കൽപ്പന ഇവർ പഠിപ്പിച്ചു, അത് തന്നെ ഇവർക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. കല്യാണത്തിൽ ക്യാമറ ഉപയോഗിക്കരുത് എന്ന് പഠിപ്പിച്ച വ്യക്തികളുണ്ട്, വീഡിയോ ക്യാമറ ഉപയോഗിക്കരുതെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എവിടെ ആ കൽപ്പന? അത് ഒരു വ്യക്തി ദൈവത്താൽ ഡയറക്ട് ചെയ്യപ്പെടേണ്ടാകുമ്പോൾ അവിടെ ഇടയ്ക്ക് കയറി ഈ കൽപ്പന പഠിപ്പിച്ചവർ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ബ്രേക്ക് ചെയ്തു. അനേക കാര്യങ്ങൾ, സ്റ്റേജ് അലങ്കരിക്കരുതെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അതിനുശേഷം അവരുടെ മക്കളുടെ കല്യാണം വരുമ്പോൾ വലിയ ആഡംബരമായിട്ട് റിസോർട്ടിൽ കല്യാണം നടത്തിയവരുണ്ട്. ഞാൻ പറഞ്ഞു ഇതിനൊന്നും തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നുള്ളതല്ല. നിങ്ങൾ ഈ ഒരു കാര്യം ദൈവോനത്തോട് ആഡ് ചെയ്യുമ്പോഴാണ് പിന്നീട് അത് ബ്രേക്ക് ചെയ്യേണ്ടി വരുന്നത്. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ ദൈവിക അധികാരം നഷ്ടപ്പെടുക. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ എന്താണ്? ഞാൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് എത്ര ലിസ്റ്റ് വേണേലും കൂട്ടാം, എന്തൊക്കെ കാര്യങ്ങൾ വേണേലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ ആഡ് ചെയ്തിട്ട് എവിടെയൊക്കെ നിങ്ങൾ ദൈവവചനത്തിൽ എക്സ്പ്ലിസിറ്റ് അല്ലാത്ത കൽപ്പനകൾ നിങ്ങൾ മനുഷ്യരുടെ മുകളിൽ വെക്കുന്നുണ്ടോ അതിനൊന്നും ദൈവിക അധികാരം കാണുകയില്ല, ദൈവത്തിന്റെ സപ്പോർട്ട് മാറുകയും ചെയ്യും. നിങ്ങൾ തന്നെ അത് ബ്രേക്ക് ചെയ്യേണ്ടിയും വരും. ഞാനിത് വളരെ സീരിയസ് ആയി, ഫ്യൂച്ചറിൽ ആരെങ്കിലും ദൈവവചനം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള മുന്നറിയിപ്പായിട്ട് പറയുകയാണ്. യേശുക്രിസ്തു ഇങ്ങനെയുള്ള കാര്യങ്ങളെ അതിശക്തമായിട്ട് എതിർത്തു. യേശുക്രിസ്തു പരിശന്മാരോട് പറഞ്ഞു, നിങ്ങൾ മനുഷ്യരുടെ മുകളിൽ അവർക്ക് ചുമക്കാൻ കഴിയാത്ത ചുമടുകൾ എടുത്തു വെക്കുന്നു, നിങ്ങൾക്ക് പോലും അത് ചുമക്കാൻ കഴിയാത്തതാണ്. ദൈവത്തിന്റെ കൽപ്പനകൾ ഭാരമുള്ളതല്ല എന്നാണ് യോഹന്നാൻ പറയുന്നത്. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനകൾ ഭാരമുള്ളതാകുന്നത് അതിന്റെ മുകളിൽ മനുഷ്യന്റെ സമ്പ്രദായം ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒരിക്കലും അത് ചെയ്യരുത്. ദൈവത്തിന്റെ ശുശ്രൂഷകൻ, പുതിയ ശുശ്രൂഷകൻ ഡീറ്റെയിൽഡ് കമാൻഡ്മെന്റ്സിലേക്ക് പോകരുത്. ദൈവവനം എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാത്തടത്ത് അവിടെ അവൻ ദൈവവനം സ്റ്റോപ്പ് ചെയ്യുന്നിടത്ത് സ്റ്റോപ്പ് ചെയ്യാൻ പഠിക്കണം. അവിടെ അവൻ നിർത്തണം. നിർത്തിയിട്ട് ദൈവത്തിന്റെ ആത്മാവിലേക്ക് അവനെ ഡയറക്റ്റ് ചെയ്യണം. അവൻ തീരുമാനിക്കട്ടെ. നിങ്ങൾക്കൊരു അഭിപ്രായം പറയാം തീർച്ചയായിട്ടും, നിങ്ങളുടെ അഡ്വൈസ് ചോദിക്കുന്നവരടുത്ത്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഡ്വൈസ് മാത്രം. പൗലോസ് പോലും അങ്ങനെയാണ് ചെയ്തത്. പൗലോസ് ദൈവവചനം എഴുതിയപ്പോൾ പോലും പറഞ്ഞു, എനിക്ക് എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു. അത് ദൈവത്തിന്റെ എളപ്പാടായിരുന്നു പിന്നീട് പ്രൂവ് ചെയ്തു. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് തെറ്റിപ്പോവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ കൽപ്പനകളോട് കൂട്ടരുത്, ദൈവത്തിന്റെ വചനം. അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ സത്യം സംസാരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ, ഈ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ഉണ്ടാകിയാൽ, പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകനായ ദൈവം കരുണയോടെ ഞങ്ങളെ ആക്കിയിരിക്കുന്നതിനാൽ ഞങ്ങൾ ആധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ തിരിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവസന്നിധിയിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിയിൽ ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം, ദൈവത്തിന്റെ വചനത്തോട് നിങ്ങൾ കൂട്ടരുത്. ദൈവവചനത്തിന്റെ കൂട്ടുന്നതിനോട് എതിർത്ത് നിൽക്കണം. ഞാൻ എന്റെ രക്ഷിക്കപ്പെട്ട ആദ്യ സമയം മുതൽ, ഞാനിത് പുതിയതായിട്ടുള്ള മെസ്സേജല്ലേ എന്റെ ഞാൻ സംസാരിക്കുന്നത്, വർഷങ്ങളായിട്ട് കേട്ടുള്ളവർക്കറിയാം ശക്തമായി ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നും അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവവചനത്തോട് എവിടെയൊക്കെ പാരമ്പര്യങ്ങൾ ആഡ് ചെയ്യുന്നു അതിനോട് എതിർത്ത് നിൽക്കണം, അതിനെ വെളിയിൽ കൊണ്ടുവരണം. യേശുക്രിസ്തു അങ്ങനെയാണ് ചെയ്തത്, അപ്പോസ്തലന്മാർ അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ട് അവർ റിഡിക്യൂളിയപ്പെട്ടു, അതുകൊണ്ട് അവർ ഒറ്റപ്പെട്ടു, എന്നിട്ടും അവർ ദൈവവചനത്തിന് വേണ്ടി നിന്നു. എന്നാൽ ദൈവം അവരെ വിൻഡിക്കേറ്റ് ചെയ്തു. ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാൻ, ദൈവവചനത്തിനു വേണ്ടി നിന്നാൽ ആരൊക്കെ നിങ്ങളെ റിഡിക്യൂൾ ചെയ്താലും, ആരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും, ദൈവം നിങ്ങളോട് കൂടെ നിന്നും ദൈവം നിങ്ങളെ വിൻഡിക്കേറ്റ് ചെയ്യും. കാരണം ദൈവത്തിന്റെ വചന നിർമ്മലതയോടെ നിങ്ങൾ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഞാൻ അങ്ങനെ പറഞ്ഞത്, ആദ്യത്തെ കാര്യം പുതിയ ഉടമ്പടി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം.
പുതിയ ഉടമ്പടിയുടെ കീഴിൽ വരുമ്പോൾ എങ്ങനെയാണ് ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത് മനസ്സിലാക്കണം. പുതിയ ശുശ്രൂഷകൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം. പുതിയ ശുശ്രൂഷ എന്താണ് എന്ന് ദൈവത്തിന് പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 7-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 8-9, 13-8 വാക്യങ്ങൾ. അവിടെ പറയാണ്, അവിടെ ഒരു മനുഷ്യരുടെ സമ്പ്രദായം ദൈവവനത്തോട് കൂട്ടിയേർക്കണം. നല്ല സമ്പ്രദായമാണ്, നല്ലതല്ല എന്നൊന്നും പറയുന്നില്ല. ആ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ കൈ കഴുകുക നല്ല സമ്പ്രദായമല്ലേ. പക്ഷെ എന്താണ് അവിടെ പറ്റിയത്? ഇവർ ഇതിനെ എടുത്ത് ദൈവകൽപ്പനയായിട്ട് പഠിപ്പിച്ചു.
അപ്പോൾ യേശുക്രിസ്തു അവരോട് പറയാണ്, നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. 9-ാമത്തെ വാക്യം, നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിക്കാൻ വേണ്ടി ദൈവവചനം നിങ്ങൾ തള്ളിക്കളയുന്നു. 13-ാമത്തെ വാക്യത്തിൽ പറയാണ്, നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവവചനത്തെ ദുർബലമാക്കുന്നു. ഞാൻ പറഞ്ഞത് എത്ര സീരിയസ് ആണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മനുഷ്യരുടെ സമ്പ്രദായങ്ങൾ, മനുഷ്യരുടെ പ്രിൻസിപ്പിൾ, രാജ്യങ്ങളുടെ സമ്പ്രദായങ്ങൾ, കൾച്ചറുകളുടെ സമ്പ്രദായങ്ങൾ, നിങ്ങൾക്കിതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ആരും നിങ്ങളെ ചോദ്യം ചെയ്തില്ല. എന്നാൽ നിങ്ങളിത് ഉപദേശമായിട്ട് പഠിപ്പിക്കുമ്പോൾ, ദൈവവചനത്തോട് നിങ്ങൾ കൂട്ടിയേർക്കുമ്പോൾ, നിങ്ങൾ ദൈവകൽപ്പനയെ തള്ളിക്കളയാണ്, ദൈവകൽപ്പന വിട്ടുകളയാണ്, ദൈവവചനത്തെ ദുർബലമാക്കുകയാണ്. ഇറ്റ് ഈസ് സീരിയസ്. അപ്പോൾ ഞാൻ പറഞ്ഞ 2-ാമത്തെ കാര്യം കൺക്ലൂഡ് ചെയ്യുകയാണ്. പുതിയ ശുശ്രൂഷകന്റെ പണി ഡീറ്റെയിൽ കൽപ്പനകൾ ഓരോരുത്തർക്ക് എഴുതി കൊടുക്കുകയല്ല. നിങ്ങളുടെ അടുത്ത് ഒരു വ്യക്തി അതിനെ ചില കാര്യങ്ങളെ പറ്റി അഡ്വൈസ് ചോദിച്ചാൽ നിങ്ങളുടെ അഡ്വൈസായിട്ട് പറയുക, ദൈവവചനം മാത്രമേ നിങ്ങൾ ദൈവവചനമായിട്ട് ഉപദേശമായി സഭകളിൽ പഠിപ്പിക്കാറുള്ളൂ, ആ പഠിപ്പിക്കാവൂ. ഇല്ലെങ്കിൽ അത് മനുഷ്യരുടെ മുകളിൽ വയ്ക്കുന്ന വലിയ ചുമടാണ്. അത് നിങ്ങൾക്കും പാലിക്കാൻ കഴിയത്തില്ല, നിങ്ങളുടെ തലമുറകൾക്കും പാലിക്കാൻ കഴിയുകയില്ല. അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്യരുത്. ഇതാണ് 2-ാമത്തെ കാര്യം. 3-ാമത്തെ കാര്യത്തിലേക്ക് പോവുകയാണ്. പുതിയ നിയമ വിശ്വാസികൾ എങ്ങനെയാണ് പല കാര്യങ്ങളും ചെയ്യേണ്ടത്? അനേക കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്, പക്ഷെ എനിക്ക് വളരെ സമയത്തിന്റെ ചുരുക്കം കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനായിട്ടാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പുതിയ നിയമ വിശ്വാസികൾ ചില സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്? പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പന മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. അടുത്ത 2 വാക്യങ്ങളോട്, അടുത്ത വാക്യം, ഇവിടെ കർത്താവ് വളരെ വളരെ വ്യക്തമായിട്ട് കൽപ്പന പറയാണ്, നിങ്ങൾ വിധിക്കരുത്. ഈ ഒരൊറ്റ വാക്യത്തിൽ നിർത്തി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് അല്ല. കാരണം വിധിക്കണമെന്നും യേശു ക്രിസ്തു പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ വിധിക്കണമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ ഇത് ഒരു ഭാഗം മാത്രം പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നില്ല, മറ്റു സൈഡ് കൂടി പറയും. ആദ്യത്തെ ഭാഗം പറയുകയാണ്, അന്നേരം വിധിക്കരുത് എന്നുള്ള കൽപ്പനയല്ല, വിധിക്കണമെന്നും ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് വിധിക്കരുത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യം. അവിടെ കർത്താവ് പറയാണ്, നിങ്ങൾ വിധിക്കപ്പെടാതെ ഇരിക്കേണ്ടതിന് ദൈവം നിങ്ങളെ ദൈവത്തിന്റെ കോർട്ടിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിങ്ങളെ ജഡ്ജ് ചെയ്യാതെ ഇരിക്കണമെങ്കിൽ 2 കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ വിധിക്കരുത്, മാത്രമല്ല 1 കൊരിന്ത്യർ 11:31 പറയാണ്, അതുകൂടി വായിക്കാം, ഈ രണ്ടുകൂടി ചേർത്ത് വായിക്കണം. ദൈവത്തിന്റെ കോർട്ടിൽ ദൈവം നിങ്ങളെ പിടിക്കാതിരിക്കേണ്ടതിന്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് ആദ്യം പറയാണ്, നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 7:1 പറയാണ്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. 1 കൊരിന്ത്യർ 11:31 പറയാണ്, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടും. ഇത് രണ്ടുകൂടെ ചേർത്ത് വായിക്കണം. ദൈവത്തിന്റെ കോർട്ടിൽ നിങ്ങൾക്ക് ദൈവം നിങ്ങളെ വിധിക്കരുത് എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ? 1, നിങ്ങൾ വിധിക്കരുത്. 2, എന്താണ്? തന്നെ താൻ വിധിക്കണം. ഇത് 2 ചെയ്യണം. ഞാൻ വിധിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഞാൻ തന്നെ താൻ വിധിക്കുകയും ചെയ്യണം. എന്നിട്ട് എന്താണ് വിധിക്കേണ്ടതെന്നും എന്താണ് തന്നെ താൻ വിധിക്കേണ്ടതെന്നും എന്താണ് സഭ പിന്നെ പറഞ്ഞുതരാം. ഇതിനോടുകൂടി ആദ്യം എന്താണ് വിധിക്കരുതാത്തത്? യേശു ക്രിസ്തു പറയാണ്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടത് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവെടുത്തിട്ട് ദൈവം ഒരളവ് പാത്രം അപ്പുറത്തുണ്ടാക്കും നിങ്ങളെ തൂക്കാനായിട്ട്.
മനസ്സിലായപ്പോൾ എന്താണ് വിധിക്ക് എഴുതാത്തത്? എഗൈൻ ഞാൻ പഴയതിലേക്ക് പോകുന്ന പോട്ടെ, എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാത്ത കാര്യങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കരുത്. ദൈവവചനത്തിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാത്ത ഒറ്റ കാര്യത്തിൽ പോലും നിങ്ങൾ വേറൊരു വ്യക്തിയെ വിധിക്കാനായിട്ട് അളവ് പാത്രം നിങ്ങൾ തയ്യാറാക്കരുത്. കാരണം ദൈവവചനത്തിന് അളവില്ല. ഞാൻ എക്സാമ്പിൾസിലേക്ക് പോവാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ഒരു സഹോദരന് ഏത് വണ്ടി വാങ്ങിക്കണം? നിങ്ങൾ വിധിക്കാൻ നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിട്ട് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. ആ സഹോദരൻ തീരുമാനിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഡയറക്ട് ചെയ്യപ്പെട്ട് ദൈവീക പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ട് ആ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. പക്ഷെ ഏത് ഡൈറ്റെയിൽ കൽപ്പന നിങ്ങൾ കൊടുക്കരുത്. കാരണം ദൈവവചനം അവിടെ സൈലന്റ് ആണ്. ഒരു വ്യക്തിക്ക് എത്ര വീട് വെക്കാം, എത്ര വലിയ വീട് വെക്കാം, എത്ര നിലയുള്ള വീട് വെക്കാം, ദൈവവചനത്തിലേക്ക് ആ പ്രിൻസിപ്പിൾ പഠിപ്പിക്കുകയല്ലാതെ ഡീറ്റെയിൽ കൽപ്പനകളിലേക്ക് നിങ്ങൾ പോവുകയും ഒരു വ്യക്തി വീട് വെച്ചതിനെ വിധിക്കാനായിട്ട് നിങ്ങൾ ജഡ്ജിയുടെ റോളിൽ ഇരിക്കുകയും ചെയ്യരുത്. എക്സാമ്പിൾസ് പറയുകയാണ്, നിങ്ങൾക്ക് അനേക കാര്യങ്ങൾ ഇതിനോട് ആഡ് ചെയ്യാം. ഒരു സഹോദരൻ എങ്ങനെയാണ് കല്യാണം നടത്തേണ്ടത്? നിങ്ങൾ കയറി സിറ്റിംഗ് ജഡ്ജിയുടെ സീറ്റിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ വിധിക്കാതിരിക്കുക. ദൈവത്തിന്റെ വചനം പ്രിൻസിപ്പിൾസ് ആ വ്യക്തിയെ പഠിപ്പിച്ചു കൊടുക്കുക. ആ സഹോദരൻ ഏത് ഡ്രസ്സ് ചെയ്യണം, എങ്ങനെ കല്യാണം നടത്തണം, ആ കല്യാണത്തിന് എന്തൊക്കെ വേണം, ഇങ്ങനത്തെ കാര്യങ്ങളിൽ ദൈവവചനം സൈലന്റ് ആയിരിക്കുമ്പോൾ ഡോണ്ട് ജഡ്ജ്, ഡോണ്ട് ബിക്കം എ ജഡ്ജ്. നിങ്ങൾ ആ സഹോദരൻ എവിടെ പോകണം, ഏത് ജോലി ചെയ്യണം, എത്ര ശമ്പളം വാങ്ങിക്കണം, അനേക കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിന്റെ കൂടെ ഡാഷിട്ട് നിങ്ങൾ ദൈവവചനത്തിൽ എഴുതാത്ത എന്തൊക്കെ കാര്യങ്ങൾ വേണേലും ആഡ് ചെയ്തു. ഈ കാര്യങ്ങളിലേക്ക് നിങ്ങളെ ജഡ്ജ് ആവാനായിട്ട് ദൈവം നിങ്ങളെ അനുവദിച്ചിട്ടില്ല. ദൈവം ഇതിനൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടില്ല. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ദൈവിക പ്രിൻസിപ്പിൾ പഠിപ്പിക്കുന്നുണ്ട്, സ്പെസിഫിക്കിലേക്ക് കൽപ്പനകളിലേക്ക് പോകുന്നില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അളവ് തയ്ക്കാനൊക്കെയില്ല, അളവിക്കാനൊക്കെയില്ല. പക്ഷെ സാധാരണ നമ്മൾ എന്താണ് ചെയ്യുന്നത് അറിയാമോ? ദൈവത്തിന്റെ അളവില്ലാത്ത സ്ഥലത്തിനും ദൈവം കൃത്യമായി കൽപ്പന കൊടുക്കാത്തടത്തും എന്റെ ഹൃദയത്തിൽ എന്റെ ജഡത്തിൽ ആദാമ്യ സ്വഭാവത്തിൽ വലിയൊരാഗ്രഹമുണ്ട്. എന്താണെന്നറിയാമോ? എനിക്ക് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യണം, എനിക്ക് മറ്റുള്ളവരെ വിധിക്കണം. ഇവനൊരു വണ്ടി വാങ്ങിച്ച് ഇവനെ വിധിക്കണം, ഇവനൊരു വീട് വെച്ച് ഇവനെ വിധിക്കണം, ഇവന്റെ കല്യാണം നടത്തി ഇവനെ വിധിക്കണം, ഇവൻ ഇങ്ങനൊരു ഡ്രസ് ചെയ്ത് ഇവനെ വിധിക്കണം. ഇങ്ങനെ അനേകം ജഡ്ജ് ചെയ്യാനായിട്ട് എന്റെ ജഡത്തിൽ ഈ ഭൂമിയിൽ ജനിച്ചു വീണപ്പോൾ തന്നെ എന്റെ ജഡത്തിൽ ആഗ്രഹമുണ്ട്. കാരണം അത് ആദാമിന്റെ സ്വഭാവമാണ്. ഈ ആദാമ്യ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെൽഫ് സെന്റേർഡ് ആണ്, സെൽഫിഷ് ആണ്. അപ്പോൾ എല്ലാ കാര്യവും എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ വിധിക്കുന്ന കാര്യത്തിൽ മാത്രം എന്ത് ചെയ്യുന്ന അറിയാമോ? എനിക്ക് വേണ്ടി എന്നുള്ളത് മാറ്റിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാക്കും. ഇതാണ് ആദാമിന്റെ പിള്ളേരുടെ സ്വഭാവം. എല്ലാ കാര്യത്തിലും എനിക്ക് വേണ്ടി, ഇതാണ് ആദാമിയ സ്വഭാവം. സഭയിലൊക്കെ വരുമ്പോൾ അതിനൊരു റിലീജിയസ് കളർ കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ബേസിക്കലി സെൽഫിഷ്, സെൽഫ് ഈസ് വർക്കിംഗ്. വിധിക്കുന്ന കാര്യം വരുമ്പോൾ എന്നറിയാമോ, അത് നേരെ മറ്റുള്ളവരിലേക്കൊക്കെ. അന്നേരം എനിക്ക് വിധിക്കണം, തീരുമാനത്തിൽ അതിനുള്ള വിധിക്കാനായിട്ട് സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് കിട്ടില്ല. അപ്പോഴും നമ്മൾ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ? വിധിക്കാൻ ഞാൻ ഒരു സ്റ്റാൻഡേർഡ് അങ്ങ് തയ്യാറാക്കും. എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് തയ്യാറാക്കും? ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ എന്റെ കാര്യം പറയാം. ഞാനിപ്പം വിധിക്കണം ഒരു വ്യക്തിയുടെ വണ്ടി എക്സ്പെൻസീവ് ആണോ അല്ലയോ എന്ന് വിധിക്കുമ്പോൾ എനിക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അന്നേരം ഞാൻ വെക്കുന്ന സ്റ്റാൻഡേർഡ് ഏതെന്നറിയാമോ? ഞാൻ വെക്കുന്ന സ്റ്റാൻഡേർഡ് അൾട്ടിമ 2006 മോഡൽ കാറാണ് എന്റെ സ്റ്റാൻഡേർഡ്. അതിന്റെ മുകളിലേക്കുള്ള എല്ലാ വാങ്ങിക്കുന്നവരും ആഡംബരക്കാരാണ്, അവരെ ഞാൻ വിധിക്കും. കാരണം എന്താണ്? ഞാനാണ് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ്. ഒരു വ്യക്തി വീട് വെക്കുമ്പോൾ എന്റെ വിധിയുടെ സ്റ്റാൻഡേർഡ് എന്താണെന്നറിയാമോ? 3 ബെഡ്റൂമുള്ള ഒരു നല്ല വീടാണ് എന്റെ വിധിയുടെ സ്റ്റാൻഡേർഡ്. കാരണം ഞാൻ ആ വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ മുകളിലേക്ക് ഒരു വ്യക്തി വീട് വെക്കുമ്പോഴേക്കും ഐ ബിക്കം ദ ജഡ്ജ് ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഈസ് മൈ സ്റ്റാൻഡേർഡ്. ഒരു വ്യക്തി കല്യാണം എങ്ങനെ നടത്തണം എന്നുള്ളത് ഞാൻ ജഡ്ജ് ചെയ്യും. കാരണം എന്താണെന്നറിയാമോ? ഞാൻ കല്യാണം നടത്തിയപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. അവർക്ക് കോട്ടിടാമോ? പാടില്ല. കാരണം ഞാൻ കോട്ടിട്ടില്ല, അതുകൊണ്ട് ഇടാൻ പാടില്ല. സഹോദരിക്ക് ഗൗൺ ഇടാമോ? പാടില്ല. കാരണം എന്താണ്? ഞാൻ സാരിയാണ് എടുത്തത്, അപ്പോൾ ഞാൻ അതേ പാടില്ല. എന്നിട്ട് എവിടെയാണ് ഇത് സ്റ്റാൻഡേർഡ്? ഞാൻ തന്നെയാണ് സ്റ്റാൻഡേർഡ്. ഞാനൊരു കാര്യം നിങ്ങളുടെ പറയട്ടെ, ഇതുപോലെ എല്ലാ കാര്യത്തിലും ഞാൻ തന്നെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, ഞാൻ തന്നെ ജഡ്ജിയുടെ സീറ്റിലിരിക്കുക, ഞാൻ തന്നെ വിധി പ്രഖ്യാപിക്കുക, ഇവൻ ഇങ്ങനത്തവനാണ്, ഇവൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിന് സ്റ്റാൻഡേർഡ് മാറും എപ്പോഴാണെന്ന് അറിയാമോ? ഞാൻ എന്റെ 2006 മോഡൽ കാർ മാറ്റിയിട്ട് ഞാനൊരു 2010 മോഡൽ പജീറോ എടുക്കുമ്പോഴേക്കും എന്തെന്നറിയാമോ? വിധിയുടെ സ്റ്റാൻഡേർഡ് ഉയരും. കാരണം ഞാൻ എന്റെ സ്റ്റാൻഡേർഡ് ഉയർത്തി. ഈ നാട്ടിലൊക്കെ എന്ത് പറഞ്ഞിരിക്കുന്നത്, ആഡംബര നികുതി എന്ന് പറയുന്നുണ്ട്. അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ഉയർന്നുകൊണ്ടിരിക്കും. ഞാൻ അടുത്ത ഒരു പ്രാഡോ എടുക്കുമ്പോഴേക്കും പ്രാഡോ ആഡംബര നികുതിയുടെ താഴെ വരും. കാരണം അവിടെയും സ്റ്റാൻഡേർഡ് മാറി. ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിലേക്ക് പോകുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഉള്ളിലുള്ള ജഡത്തിന്റെ പ്രവൃത്തി നമ്മൾ മനസ്സിലാക്കി ഒക്കത്തുള്ളൂ. ഞാൻ ജഡ്ജിയായിട്ടിരിക്കുകയാണ് മറ്റുള്ളവനെ വിധിക്കാൻ. നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അറിയാമോ? നിങ്ങൾ ദൈവത്തിന്റെ സ്ഥാനത്താണ് കയറിയിരിക്കുന്നത്, ദൈവത്തിന്റെ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ചോദിച്ചേക്കാം വചനമുണ്ടോ അങ്ങനെയുള്ളതെന്ന്. റോമാലേഖനം 13-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, റോമർ 14:14-ാമത്തെ വാക്യം. എന്ന് നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ വിധിക്കുന്നത് നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ഇംഗ്ലീഷ് എങ്ങനെ പറ, ബട്ട് യു, വൈ യു ജഡ്ജ് യുവർ ബ്രദർ, ഓർ യു അഗൈൻ വൈ യു റിഗാർഡ് യുവർ ബ്രദർ വിത്ത് കണ്ടംപ്റ്റ്, ഫോർ വി വിൽ സ്റ്റാൻഡ് ബിഫോർ ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ഗോഡ്. അവിടെ പറയാണ് ജഡ്ജ്മെന്റ് സീറ്റിൽ ഇരിക്കുന്ന ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, അത് ദൈവമാണ്. ആ ജഡ്ജ്മെന്റ് സീറ്റിന്റെ മുമ്പിൽ വന്നിട്ട് നിന്നെ പിടിക്കരുതെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, നീ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്, നീ ജഡ്ജിയാവരുത്. നീ ജഡ്ജിയാവുമ്പോൾ ആരായിരുന്നു അറിയാമോ? നീ ജഡ്ജ്മെന്റ് സീറ്റിൽ ദൈവത്തിന്റെ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. സംശയമുണ്ടോ? അവിടെ പറയാണ് എല്ലാടെ എന്നിൽ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും. യാക്കോബിന്റെ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും രണ്ടു പേരില്ല, ഒരുവനേ ഉള്ളൂ. വായിച്ചോ. എന്താണെന്നറിയാമോ കാര്യം? ന്യായപ്രമാണം കൊടുത്തത്, സ്റ്റാൻഡേർഡ് വെക്കുന്നതും ജഡ്ജ് ചെയ്യുന്നതും ഒരൊറ്റയാളാണ്, അത് ദൈവമാണ്. ആ ഒരൊറ്റ വ്യക്തിയുടെ സിറ്റിലേറ്റ് നിന്നെ കയറ്റിയിരുത്താൻ ദൈവം അനുവദിച്ചിട്ടില്ല. സോ ഡോണ്ട് ജഡ്ജ്. ദൈവം പറയാത്ത കാര്യങ്ങളിൽ, എക്സ്പ്ലിസിറ്റ് ആയിട്ട് ദൈവം എഴുതാത്ത കാര്യങ്ങളിൽ ദൈവം സ്റ്റാൻഡേർഡ് വെക്കുമ്പോൾ ദൈവം ആ വ്യക്തിയെ ഡയറക്ട് ചെയ്യട്ടെ. ഞാൻ പറയട്ടെ, ഡോണ്ട് സിറ്റ് ഇൻ ദ ജഡ്ജ്മെന്റ് സീറ്റ്. കാര്യം എന്താണെന്ന് അറിയാമോ? ദൈവം നിന്നെ പിടിക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. ഇങ്ങനെ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ സ്ഥാനത്താണ് നിങ്ങളെ വെച്ചിരിക്കുന്നത്. ഇതാണ് പിശാച് ചെയ്തത്. ദൈവത്തിന്റെ സ്ഥാനത്താണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്. ലൂക്കോസിന് ശേഷം 15-ാമത്തെ അധ്യായത്തിലെ ആ പലപ്പോഴും നമ്മൾ എടുത്തിട്ടുള്ള ആ പരീശന്റെ പ്രാർത്ഥനയിലേക്ക് വരാം. അവിടെ ലൂക്കോസിന് ശേഷം 15:1 വാക്യങ്ങൾ വായിക്കാം. സോറി, ലൂക്കോസിന് ശേഷം 18-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച്. ഒരു വ്യക്തി മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കലി ഉറപ്പിക്കുന്നത് ഐ ആം ഗുഡ്. ദൈവത്തിന്റെ സന്നിധിയിലുള്ള നീതിമാനല്ല, തങ്ങൾ സ്വയത്തിൽ നീതിമാന്മാരെന്ന് ഉറക്കിച്ചിട്ട് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ പറ്റി അവൻ ഒരു ഉപമ പറഞ്ഞു. എന്തെന്നാൽ രണ്ട് മനുഷ്യൻ പ്രാർത്ഥിക്കാൻ പോയി, ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, പരീശൻ നിന്നുകൊണ്ട് ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോടല്ല, തന്നോട് തന്നെ. തന്നെ എന്താണ് അവൻ വിളിക്കുന്നത്? വായിച്ചോ. ദൈവമേ. കാര്യം എന്താണ്? യേശു ക്രിസ്തു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എഴുതുകയാണ്, ഒരു വ്യക്തി സ്വയം നീതിമാനെന്ന് ഉറച്ചാൽ അവൻ ദൈവത്തിന്റെ സ്ഥാനത്ത് തന്നെ പ്രതീക്ഷിക്കുക. കാരണം ദൈവം പറയാണ്, ഒരിത്തരുമില്ല നീതിമാന്മാർ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിന് മുമ്പിലേക്ക് വരുമ്പോഴേക്കും. അപ്പോൾ ഒരുവൻ തന്നെത്താൻ നീതിമാനെന്ന് ഉറച്ചാൽ അവൻ ദൈവത്തിന്റെ സ്ഥാനത്ത് തന്നെ തന്നെ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവൻ മാത്രമേ ഉള്ളൂ, ആ സീറ്റിലേക്ക് നീ കയറിയിരിക്കരുത്. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ആണ് ബാക്കി കാര്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്കറിയാവുന്നതാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ ചുങ്കക്കാരന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കും, പരീശന്റെ മനോഭാവം ഉണ്ടാവും. കാരണം നമുക്കറിയാം, ചുങ്കക്കാരന്റെ പ്രാർത്ഥനയാണ് ദൈവസഭയിൽ അക്സെപ്റ്റബിൾ ആകുന്നത്. അയ്യോ, ഞാൻ പാപിയാണേ, പുഴുവാണേ, പൊടിയാണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചുങ്കക്കാരന്റെ പ്രാർത്ഥന നമുക്കറിയാം, പരീശന്റെ ആറ്റിറ്റ്യൂഡാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പരീശന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നറിയാമോ? മറ്റുള്ളവനെ ജഡ്ജ് ചെയ്യുക, ഞാൻ നീതിമാനെന്ന് ഉറച്ച് മറ്റുള്ളവനെ ജഡ്ജ് ചെയ്യുക. ഞാൻ എന്തിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. ദൈവോദനം ഒരു വ്യക്തി ഡയറക്ട്ലി ഡയറക്ട് ചെയ്യപ്പെടേണ്ടത്, ദൈവോദനത്തിൽ എക്സ്പ്ലിസിറ്റ് കൽപ്പനകളില്ലാത്തടത്ത്, ദൈവോദനത്തിൽ ഡീറ്റെയിൽ കൽപ്പനകളില്ലാത്തടത്ത്, പുതിയ ഉടമ്പടിയുടെ കീഴിൽ നിങ്ങൾ മറ്റുള്ളവരുടെ മുകളിൽ ജഡ്ജ്മെന്റ് വെക്കും. എന്നിട്ട് നിങ്ങൾ ചോദിച്ചേക്കാം, സഹോദര എന്ത് ചെയ്യണം ഈ കാര്യങ്ങൾക്ക് വേണ്ടി, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? മറ്റുള്ളവരുടെ മുകളിലേക്ക് നിങ്ങൾ തിരിച്ചു വെച്ചിരിക്കുന്ന ഈ ലെൻസ് ഉണ്ടല്ലോ, ഫ്ലാഷ് ലൈറ്റ്, അതെങ്ങോട്ട് തിരിക്കണമെന്നറിയാമോ? നിങ്ങൾ നേരെ ഒന്ന് തിരിച്ചാൽ മതി. എങ്ങോട്ട് തിരിക്കണം? നിങ്ങളുടെ ഉള്ളിലോട്ടൊന്ന് തിരിക്കണം. ബൈബിൾ പറയുന്നതാണോ? 10-ാം സുവിശേഷം 7-ാമത്തെ അധ്യായത്തിന് 1 മുതൽ വീണ്ടും വായിക്കാം. വായിച്ചോ. 7:1 മുതൽ നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ പറയാണ്, അഞ്ചാമത്തെ വാക്യം പറയാണ്, കപടഭക്തിക്കാരാ സ്വന്തം കണ്ണിൽ നിന്ന് കോൽ എടുത്തുകളയ. എന്താണെന്നറിയാമോ, നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവർ മുകളിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്ന ഈ ലൈറ്റ് ഒന്ന് നേരെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് തിരിക്കുക. ശരിക്കും അങ്ങനെ ചെയ്യാൻ ചെയ്തിട്ട് കാര്യമില്ല, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പാപത്തെ ബോധ്യപ്പെടാനായിട്ട് കഴിയത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട് കർത്താവിനടുത്ത് പറയുക, കർത്താവേ നിന്റെ ആ ഫ്ലാഷ് ലൈറ്റ് എന്നിലേക്ക് അടിക്കണമെന്ന് പറയുക. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിൽ നിർത്തണമേ. ദൈവത്തിന്റെ സന്നിധി പറയുകയാണ്, കർത്താവേ എന്നിൽ വ്യസനത്തിന്റെ മാർഗമുണ്ടോ, ഞാൻ ചെയ്യുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരമാണോ, എന്റെ ഉള്ളിൽ ഈ വലിയ ബീം ഇരിക്കുന്നുണ്ട്, ബീം വലിയ കോലുകൾ ഹൃദയത്തിലിരിക്കുകയാണ്. എന്തൊക്കെയാണോ കോലുകൾ എന്നറിയാമോ, സ്വയനീതി എന്ന വലിയ കോൽ, നിഗളമെന്ന വലിയ കോൽ, അസൂയ എന്ന വലിയ കോൽ, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുക എന്നുള്ള വലിയ കോൽ, കയ്പ്പ്, വർഷങ്ങളായുള്ള കയ്പ് എന്നുള്ള വലിയ കോൽ, ഇതൊക്കെ എന്റെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നറിയാം, എനിക്കൊന്നും കാണാൻ കഴിയത്തില്ല എന്റെ കണ്ണിലിരിക്കുമ്പോൾ. അപ്പോൾ ദൈവം പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ജഡ്ജ് ചെയ്യുന്ന ഈ ലൈറ്റ് അങ്ങ് നേരെ നിങ്ങളിലേക്ക് തിരിക്കുക. എന്നിട്ട് ദൈവത്തിനോട് പറയാം, കർത്താവേ എന്നെ ദൈവത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് എക്സ്പോസ് ചെയ്യണമേ എന്ന് പറയുക. ദൈവവചനത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ ഇത് ആർക്കിട്ടാണെന്നുള്ളത് ചിന്തിക്കാതെ, കർത്താവേ ദൈവത്തിന്റെ വചനം എന്റെ ഹൃദയത്തിൽ കൂടി ഒന്ന് സ്കാൻ ചെയ്യണമെന്ന് പറയുക. അപ്പോഴും ദൈവം ചെയ്യുന്നറിയാം, ദൈവം ഇതെല്ലാം കാണിച്ചു തരും, ദൈവം കാണിച്ചു തരും. ദൈവം വിശ്വസനായ ദൈവം കാണിച്ചു തരിക മാത്രമല്ല, നിങ്ങൾക്ക് ശുദ്ധീകരിക്കപ്പെടാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ വെളിച്ചം ദൈവം തിരികെയും നിങ്ങളെ തന്നെ നിങ്ങൾ ശുദ്ധീകരിക്കും, ദൈവത്തിന്റെ സന്നിധി ശുദ്ധീകരിക്കുമ്പോഴും എന്ത് സംഭവിക്കുന്നറിയാമോ, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കണ്ണിലെ കരട് വ്യക്തമായിട്ട് കാണാൻ കഴിയും അല്ലേ. മറ്റുള്ളവരുടെ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾ, അവിടെ നിങ്ങൾക്കത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. കാര്യം എന്താണെന്നറിയോ, നിങ്ങളുടെ ഹൃദയത്തിൽ നീ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയി, നിങ്ങളുടെ ഹൃദയത്തിൽ നീ വലിയ ഭീമുകൾ പോയി, നിങ്ങളുടെ അരിപ്പയിൽ കൂടി ഒട്ടക കീറി പൊക്കൊണ്ടേയിരിക്കുകയാണ്, ഒട്ടകം ഇങ്ങനെ പോവുകയാണ്. ഈ വലിയ ഒട്ടകങ്ങൾ, സ്വയനീതിയുടെ ഒട്ടകം, ജഡ്ജ്മെന്റ് മെറ്റാലിറ്റിയുടെ ഒട്ടകം, അസൂയയുടെ ഒട്ടകം, കയ്പിന്റെ വലിയ കോൽ, ഇതൊക്കെ വിട്ടുകൊണ്ട് നിങ്ങൾ അരിക്കുകയാണ്. എന്താണ് അരിക്കുന്നറിയാമോ, ആ വ്യക്തിയുടെ ഡ്രസ് എങ്ങനെയാണ്, ആ വ്യക്തിയുടെ വീടിലെ സാധനങ്ങൾ എങ്ങനെയാണ്, ആ വ്യക്തിയുടെ വണ്ടി എങ്ങനെയാണ്, ഓ ആ സഹോദരൻ എങ്ങനെയാണ് ചെയ്തത്, ബ്രദർ വലിയ കാര്യങ്ങൾ ജഡ്ജ് ചെയ്യാൻ കിടക്കുന്നു, സിസ്റ്റർ ജഡ്ജ് യുവർസെൽഫ്. ഇതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ തന്നെ വിധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ വെളിച്ചം ഒന്ന് സ്കാൻ ചെയ്യുക. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയാണ്, ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങൾക്കൊരു സ്കാനിങ് റിപ്പോർട്ട് ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ ആ സ്കാനിങ് ചെയ്യുന്ന ആളെ തല്ലാൻ നിൽക്കരുത്, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നിങ്ങൾ രോഗിയായിട്ട് തന്നെ നിങ്ങൾ മരിക്കും. നിങ്ങൾക്കൊരു സ്കാനിങ് തരികയാണ്, ദൈവത്തിന്റെ മുമ്പിൽ സ്കാൻ ചെയ്യും, നിങ്ങളെ തന്നെ വിധിക്കുക. കർത്താവ് പറയാണ്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ലെൻസ് തിരിക്കുക, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തിരിക്കുക, ദൈവത്തിന് കാണിച്ചു തരാൻ കഴിയും കാര്യങ്ങൾ. നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ റിപ്പന്റ് ചെയ്തിട്ട് കർത്താവിങ്കിലേക്ക് തിരിയുക. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ എന്തെന്നറിയാമോ, ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉദിക്കണമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത്. വീണ്ടും ജനിച്ചതിന് ശേഷവും ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ദൈവം ഇങ്ങനെ റൂമുകളെ കാണിച്ചു തരികയാണ്, ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങൾ, സ്വയം വിധിക്കേണ്ട കാര്യങ്ങൾ. ഇങ്ങനെ നിങ്ങൾ വിധിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ, ഇങ്ങനെ വിധിക്കുമ്പോൾ അടുത്തതായി നിങ്ങളുടെ സർക്കിളിൽ ഒരാളെ ദൈവം തരും, അവരെ ഹെൽപ്പ് ചെയ്യാൻ, ജഡ്ജ് ചെയ്യാനല്ല, ഹെൽപ്പ് ചെയ്യാൻ. അങ്ങനെ നിങ്ങൾക്കൊരു സ്പിരിച്വൽ അതോറിറ്റി ദൈവം തരുമ്പോൾ നിങ്ങൾ ആ സ്പിരിച്വൽ അതോറിറ്റി ദൈവത്തിന്റെ കരുണയിൽ ചെയ്യും. അതാണ് കരുണ ന്യായവിധിയെ വിജയിക്കുന്നു എന്ന് പറഞ്ഞത്. ഞാനീ പറഞ്ഞത് നമ്മൾ സ്വയം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ. ഞാൻ ആദ്യം പറഞ്ഞതെല്ലാം ശ്രദ്ധിക്കണം. ആദ്യം പറഞ്ഞ പുതിയ ഉടമ്പടി എന്താണ്, പുതിയ ഉടമ്പടിയിൽ ശുശ്രൂഷകൻ എന്താണ് ചെയ്യേണ്ടത്, പുതിയ ഉടമ്പടിയിലെ കീഴിൽ വിശ്വാസി എന്താണ് ചെയ്യേണ്ടത്. അവിടെ പറയാണ്, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നിനക്ക് ഒന്നും കാണാൻ കഴിയത്തില്ല, നീ കാണുന്നതിന്റെ ഡയറക്ഷൻ പോലും തെറ്റായിരിക്കാം. നീ വിധിക്കുന്ന വിധി എല്ലാം തെറ്റിപ്പോകും, കാരണം എന്റെ കണ്ണ് നേരെ നോക്കുന്നില്ല. അപ്പോൾ സ്വയം വിധിക്കുക, അങ്ങനെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ദൈവം ഒരു സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് തരാനായിട്ടിടയായിത്തീരും. ഇതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനം, ഞാനിത് ഒരു അഡ്വൈസ് ആയിട്ട്, ഞാൻ ആ ഒരു ദൈവവന പഠനമായിട്ട് തന്നെ നിങ്ങളെടുത്തു എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇനി അടുത്തത് വിധിക്കാൻ ദൈവവനം പഠിപ്പിക്കുന്നുണ്ട്. വിധിക്കാൻ എന്താണ് വിധിക്കേണ്ടത്? യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയോടെ വിധിക്കുക. എന്താണ് വിധിക്കേണ്ടത്? ദൈവസഭയിൽ ദൈവ ശുശ്രൂഷകന്മാർ, ദൈവം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെത്താൻ തന്നെത്താൻ ക്ലൻസ് ചെയ്യുന്നവർ, അടുത്ത ലെവലിലേക്ക് തങ്ങളുടെ കുടുംബത്തെ ക്ലൻസ് ചെയ്യാനായിട്ട് ദൈവമേൽപ്പിക്കും, അത് ചെയ്യുന്നവരെ ദൈവം ചില സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിച്ചാൽ, ദൈവം നിങ്ങൾക്ക് ചില സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിച്ചാൽ നിങ്ങൾ ചിലയിടത്ത് ചില കാര്യങ്ങൾ വിധിക്കണം. അതും ദൈവം പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടെ പറയാതിരുന്നാൽ വൺ സൈഡ് ആവും, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അതുകൂടി കേട്ടിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവത്തുള്ളൂ. ഒന്ന് കൊരിന്ത്യർ അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഒന്ന് കൊരിന്ത്യർ ഇവിടെ പറയുന്നത്, പുറത്തുള്ളവരെ വിധിക്കാൻ എനിക്ക് എന്ത് കാര്യം എന്നുള്ള, പുറത്തുള്ളവരുടെ റെസ്പോൺസിബിലിറ്റി എനിക്ക് ഏൽപ്പിച്ചിട്ടില്ല. ദൈവം ഒരു റെസ്പോൺസിബിലിറ്റി പൗലോസിന് കൊടുക്കുകയാണ്, എന്താണെന്നറിയാമോ? അകത്തുള്ളവരെ വിധിക്കാൻ. അന്നേരം വിധിക്കാനും പറയുന്നുണ്ട്, വിധിക്കരുത് എന്നുള്ളത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. പുതിയ നിയമ ശുശ്രൂഷ, പുതിയ നിയമ ഉടമ്പടി, പുതിയ നിയമത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ വിധിക്കാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞിട്ട് വിധിക്കേണ്ട കാര്യത്തിനെ പറ്റി പറയാണ്. മേളി വായിച്ചു 10-ാമത്തെ വാക്യം മുതൽ, 10 മുതൽ, 1 കൊരിന്ത്യർ 4:10 മുതൽ. ഇവിടെ പറയുന്നത് ദൈവവചനത്തിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ചില വ്യക്തികൾ വയലേറ്റ് ചെയ്യുകയും അവർ സഭയിൽ തുടരുകയും ചെയ്താൽ അവിടെ പോയി ദൈവത്തിന്റെ ശുശ്രൂഷകൻ അവനെ ദൈവം വിധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ദൈവം നിന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അവിടെ നീതിയോടെ ദൈവവചന പ്രകാരം വിധിക്കാൻ തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, പുറത്തുള്ളവരെ വിധിക്കാൻ എനിക്ക് അധികാരം, ഞങ്ങൾ അകത്തുള്ളവരെ വിധിക്കുന്നു. കാരണം ദൈവം ഒരു വ്യക്തിയെ ശുശ്രൂഷകനായിട്ട്, ദൈവത്തിന്റെ നീതിയുള്ള വിധി ദൈവസഭയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടാണ്. അതിന് കഴിവില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് തയ്യാറല്ലെങ്കിൽ ആ വ്യക്തിക്ക് ശുശ്രൂഷകനായി, പുതിയ ശുശ്രൂഷകനായി തുടരാൻ കഴിയത്തില്ല. 2-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയാണ്, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിക്കുവാൻ നിങ്ങൾ അയോഗ്യരോ? അവിടെ പറയാണ് ദൈവസഭയിൽ നിങ്ങളെ സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചവർ ദൈവസഭയിലെ കാര്യങ്ങളെ ജഡ്ജ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഇത് ലോകത്തിൽ പോയി ലോകമനുഷ്യർ മുമ്പിൽ കൊണ്ടുപോയിട്ട് അവർ വിധിക്കേണ്ടി വരും. ഇതാണ് പല സഭകളും അവരുടെ ഒരു സഭയിൽ യഥാർത്ഥ സ്പിരിച്വൽ ഡിസിപ്ലിനോടുകൂടി കാര്യങ്ങൾ ജഡ്ജ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഇത് ലോകത്തിൽ പോയി ലോക മനുഷ്യരുടെ മുമ്പിൽ ദൈവനാമം ദുഷിക്കപ്പെടാനായിട്ട് ഇടയെത്തീരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവസഭയിൽ ദൈവിക ശുശ്രൂഷകന്മാർ ദൈവവചനപ്രകാരം കാര്യങ്ങളെ ജഡ്ജ് ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കുവിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ, ഈ വകക്കാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. എത്ര ക്ലിയറാണ്! എന്നിട്ട് ചില കാര്യങ്ങളെ പറയണം, ചില കാര്യങ്ങളെ ക്ലിയർ ആയിട്ട് തന്നെ പറയണം. അവിടെ ദൈവം ജഡ്ജ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല, അതിനാണെങ്കിൽ ദൈവം ഞാൻ അപ്പോയിന്റ് ചെയ്യത്തില്ല. അപ്പോൾ ചില കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ ഈ കാര്യങ്ങൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ദൈവസഭയിൽ ക്ലിയർ ആയിട്ട് ദൈവസഭയിലെ ശുശ്രൂഷകന്മാർ ഡിസിപ്ലിൻ പാലിക്കണം. ദൈവവചന പ്രകാരം എക്സ്ട്രാ ലോഡ്സ് കൊണ്ട് വെക്കുകയല്ല, ദൈവവചനം പറയാത്തടത്ത് കൊണ്ട് കൽപ്പനകൾ കൊണ്ട് തലയിൽ വെക്കുകയല്ല, ദൈവവചന പ്രകാരം ചെയ്യണം. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിന്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ എടുക്കണമെന്നില്ല. പലപ്പോഴും എടുത്തിട്ടുള്ളതാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഒരു സഹോദരന് വേറൊരു സഹോദരനോട് ഇഷ്യൂ ഉണ്ടായാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒരു സഹോദരന് വേറൊരു സഹോദരനടുത്ത് പ്രശ്നമുണ്ടായാൽ ഗോ ആൻഡ് സെറ്റിൽ ദാറ്റ് മാറ്റർ ഡയറക്ട്ലി. ആ വ്യക്തി മാത്രമുള്ളപ്പോൾ അവന്റെ അടുത്ത് നേരിട്ട് നിനക്ക് പറയാൻ കഴിയത്തില്ലെങ്കിൽ നീ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സഹോദരനല്ല, ദൈവവാതിലാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒരു വ്യക്തിയുടെ വിഷയം നിങ്ങൾക്കെതിരെ ഉണ്ടെങ്കിൽ ആദ്യം ആ വ്യക്തിയോട് സെറ്റിൽ ചെയ്യുക. രണ്ടാമത് അത് സെറ്റിലായില്ലെങ്കിൽ രണ്ട് സാക്ഷികളെ കൊണ്ടുവരിക, ഇല്ലെങ്കിൽ അത് സഭയെ അറിയിക്കുക. എന്നിട്ടും ആ കാര്യം സെറ്റിലാവുന്നില്ല, ഒരു വ്യക്തി മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ സഭ അതിന്റെ മേൽ ജഡ്ജ്മെന്റ് എടുക്കുക. അതോടുകൂടി അവൻ ദൈവസഭയ്ക്ക് പുറത്താണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ലോക്കൽ സഭയിൽ നിന്നല്ല, ദൈവ ശരീരമായ ദൈവസഭയിൽ നിന്ന് അവൻ പിന്നെ പുറത്താണ്. പിന്നെ എവിടെ പോയി ജോയിൻ ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ എന്റെ ഡീറ്റെയിലേക്ക് പോകുന്നു, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഭൂമിയിൽ ദൈവസഭയിൽ ദൈവവചന പ്രകാരം ബൈൻഡ് ചെയ്യുന്നത് സ്വർഗത്തിലും ബൈൻഡ് ചെയ്തിരിക്കുകയാണ്. കാരണം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ സഭയൊന്നേ ഉള്ളൂ. തീത്തോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയാണ്, സഭയിൽ ഭിന്നത വരുത്തുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ 1-2 വാണിങ്ങിന് ശേഷം അവനെ ഒഴിവാക്കുക. ദൈവവചനം പഠിപ്പിക്കുന്നതാണ്. 1 തിമോത്തിയോസ് 5:20 ആ വാക്യമാണെങ്കിൽ നമുക്ക് എടുക്കാം, കാരണം അത് വളരെ സീരിയസ് ആയിട്ട് തിമോത്തിയോസിന്റെ അടുത്ത് പറയുന്ന കൽപ്പനയാണ്. 1 തിമോത്തിയോസ് 5:20 വായിച്ചു, മേളിൽ തൊട്ട് വായിച്ചു. വായിച്ചു. ഓക്കെ, അവിടെ പറയാണ് പാപം ചെയ്യാത്ത രണ്ട് മൂന്ന് സാക്ഷികൾ മുഖേനയല്ലാതെ ഒരു മൂപ്പന്റെ നേരെ അന്യായം എടുക്കരുത്. ഒരു സഹോദരന്റെ നേരെയുള്ള അന്യായം എടുത്തതുപോലെ തന്നെ മൂപ്പന്റെ നേരെ നിങ്ങൾക്ക് വിഷയമുണ്ടെങ്കിൽ ബ്രിങ് ടു വിറ്റ്നസ്, അവനെ അവർ കാര്യം ബോധ്യപ്പെടുത്തുക, അവന്റെ നേരെ ആക്ഷൻ എടുക്കാൻ കഴിയും. എന്നിട്ട് പറയാണ് പാപം ചെയ്യുന്നവരെ, എന്താണെന്നറിയാമോ, പരസ്യമായി പാപം ചെയ്യുന്നവരെ, പരസ്യമായി ദൈവനാമം ദുഷിക്കുന്നവരെ, രഹസ്യമായി ശാസിക്കുകയല്ല വേണ്ടത്. അവിടെ പറയാ പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്ക് ഭയത്തിനായി പരസ്യമായി ശാസിക്കുക. റെബ്യൂക്ക് ദം ഇൻ പബ്ലിക്. എന്തിനാണെന്നറിയാമോ, ഭയം ദൈവസഭയിൽ ഉണ്ടാകണം. ചില കാര്യങ്ങൾ ദൈവസഭയിൽ അലൌഡ് അല്ല എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാകണം. എന്നിട്ട് ഇത് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നറിയാമോ, അടുത്ത വാക്യത്തിൽ പറയാണ്, നീ പക്ഷമായി ഒന്നും ചെയ്യാതെ സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളണമെന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. ദിസ് ഇസ് എ കമാൻഡ്. എങ്ങനെയൊക്കെയാണെന്ന് അറിയാമോ, ദൈവത്തെയും ദൈവത്തിന്റെ ദൂതന്മാരെയും ദൈവത്തെയും ക്രിസ്തുവേശുവിനെയും വിശുദ്ധ ദൂതന്മാരെയും സാക്ഷിയാക്കിയിട്ട് ഒരു കൽപ്പന ഉയരുകയാണ്, പരസ്യമായിട്ട് ശാസിക്കാം. എന്നാൽ ഇത് ഈ കൽപ്പനയൊന്നും പ്രമാണിക്കാൻ കഴിയില്ലെങ്കിൽ വെറുതെ പാട്ടുപാടാനും പ്രസംഗിക്കാനുമായിട്ടല്ല ദൈവസഭയിൽ ശുശ്രൂഷകന്മാരെ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും, നിങ്ങളെ ഒറ്റപ്പെടുത്തിയേക്കാം. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദൈവം നിങ്ങളുടെ കൂടെ നിന്ന് ഗോഡ് വിൽ വിൻഡിക്കേറ്റ് യു. നിങ്ങൾ പറഞ്ഞ സത്യമാണെന്നുള്ളു. കണ്ടീഷൻസ്, നിങ്ങൾ ദൈവത്തോട് കൂട്ടിയേർക്കുന്നവരാകരുത്. കണ്ടീഷൻസ്, ദൈവം പറയാത്ത കാര്യങ്ങൾ മനുഷ്യരുടെ മുകളിൽ ചുമട് വയ്ക്കുന്നവരാകരുത്. ദൈവവചനം വ്യക്തമായിട്ട് സംസാരിക്കുന്നവരാകണം. ദൈവത്തെ മാത്രം പ്രസാദിക്കാനായിട്ട് നിങ്ങൾ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് ചില സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റീസ് തരും, അത് ചെയ്യാനും തയ്യാറാകണം. അപ്പോൾ ഇത് പറയണം, അങ്ങനെ ചെയ്യരുത്തില്ല. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനാകാൻ അവിടെ ദൈവത്തിന്റെ കൽപ്പനയാണ്. വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന കൽപ്പന പോലത്തെ ഒരു കൽപ്പനയാണ്. ഇങ്ങനെ ചെയ്യണം, സഭയിൽ ഡിസിപ്ലിൻ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞു തന്നത്? ലെറ്റ് മീ കൺക്ലൂഡ്. പുതിയ നിയമ ഉടമ്പടി എന്താണ് എന്നുള്ള ആദ്യം മനസ്സിലാക്കണം. പുതിയ നിയമം എന്തിനാണ് യേശു ക്രിസ്തു സ്ഥാപിച്ചത്? പുതിയ നിയമം യേശു ക്രിസ്തു സ്ഥാപിച്ചത് സഭയിലെ ഓരോ വ്യക്തികൾ തലയായ ക്രിസ്തുവിലേക്ക് കണക്റ്റഡ് ആവുകയും അവരാൽ ഡയറക്ട് ചെയ്യപ്പെടുകയും ചെയ്യുക എന്നുള്ള ആ അതിമഹത്തായ ശുശ്രൂഷയിലേക്കാണ് യേശു ക്രിസ്തു സ്വന്തം രക്തം ചിന്തി ഒരു വ്യക്തിയെ വിളിക്കുന്നത്, പുതിയ ഉടമ്പടി സ്ഥാപിച്ചത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ ദൈവവുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ എന്റെ ഓരോ കാര്യത്തിലും ദൈവത്തിന് അഭിപ്രായം പറയാനുണ്ട്. ദൈവത്തിന് അഭിപ്രായമുണ്ട്. നിങ്ങൾ ഒരു സാധനം വാങ്ങിച്ചതിൽ, നിങ്ങളുടെ വീട് വെച്ചതിൽ, നിങ്ങളുടെ കാർ വാങ്ങിച്ചതിൽ, എല്ലാ കാര്യത്തിനും ദൈവത്തിന് നിങ്ങളുടെ അഭിപ്രായമുണ്ട്. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ ഒരു വ്യക്തിയെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുകയും ആ വ്യക്തിയെ ദൈവത്താൽ ഡയറക്ട് ചെയ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് പുതിയ നിയമ ശുശ്രൂഷകന്റെ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ, ഞങ്ങൾ ദൈവവചനത്തോട് കൂട്ടുചേർക്കുന്ന വ്യക്തികളല്ല. രണ്ട്, പുതിയ നിയമ ശുശ്രൂഷകൻ അല്ലെങ്കിൽ പുതിയ നിയമ വിശ്വാസി ഇതേ സ്റ്റാൻഡേർഡ് തന്നെ ഫോളോ ചെയ്യണം. ദൈവം വെച്ചിട്ടില്ലാത്ത ജഡ്ജ്മെന്റ് വ്യക്തികളുടെ മുകളിലേക്ക് നിങ്ങൾ ജഡ്ജി ആയിട്ടിരുന്നു കൊണ്ട് ജഡ്ജ് ചെയ്യരുത്. ഗോഡ് ഡസന്റ് നീഡ് യുവർ ഹെൽപ്പ്. നിങ്ങൾ ദൈവത്തെ സഹായിക്കേണ്ട, ദൈവത്തിന്റെ സീറ്റിൽ കയറിയിരുന്നു. ദൈവം അത് നല്ലതായിട്ട് ചെയ്തോളും, ആ വ്യക്തിയെ ദൈവം ജഡ്ജ് ചെയ്തോളും, ആ വ്യക്തിയെ ദൈവം ഡയറക്ട് ചെയ്തോളും, എന്ത് ചെയ്യണമെന്ന് ആ വ്യക്തി ചെയ്തോളും. മൂന്നാമത്, ഇനി ദൈവം നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി തരികയാണെങ്കിൽ, ദൈവസഭയിൽ ദൈവം നിങ്ങൾക്കൊരു ശുശ്രൂഷ തരികയാണെങ്കിൽ, അവിടെ ദൈവം എക്സിക്യൂട്ട് ചെയ്യാൻ പറയുന്ന കമാൻഡ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾ മടിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ശുശ്രൂഷ തരാൻ യോഗ്യനത്. ശൗലിനെ ദൈവം എന്താണെന്ന് അറിയാമോ രാജസ്ഥാനത്ത് നിന്ന് മാറ്റിയത്? പാപം ചെയ്തുകൊണ്ടല്ല, ദൈവം പറഞ്ഞ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാതെ കനിവ് കാണിച്ചുകൊണ്ടാണ്. മാനുഷിക വികാരങ്ങളല്ല ഇവിടെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നീ പക്ഷപാതം ചെയ്യാതെ ഇത് ചെയ്യണം. അത് നിന്റെ അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും പക്ഷപാതം കൂടാതെ. ദൈവസഭ നിങ്ങളുടെ പബ്ലിക് നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ല, ദൈവം ദൈവസഭയുടെ ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാണ്. അവിടെ ദൈവം നിന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ പക്ഷപാതം കൂടാതെ കാര്യങ്ങൾ ജഡ്ജ് ചെയ്യാനായിട്ടാണ്. അങ്ങനെ ചെയ്യണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്നേക്കാൾ കൂടുതൽ അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ എവിടെയെങ്കിലും എന്തിനെയെങ്കിലും സ്വന്തം ജീവനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല, അവൻ എന്റെ ശുശ്രൂഷകനാകാൻ യോഗ്യനല്ല. അത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യട്ടെ. ഇതാണ് ദൈവവചനത്തിലെ സിസ്റ്റം. ഇത് ഓരോ വ്യക്തികൾ മനസ്സിലാക്കേണ്ടതാണ്. മനസ്സിലാക്കിയെങ്കിലേ യഥാർത്ഥത്തിൽ ദൈവസഭ മുമ്പോട്ട് പോകുള്ളൂ. അറിയാൻ വയ്യായെങ്കിൽ നിങ്ങൾക്കിത് പറഞ്ഞുതരാനായിട്ട് കഴിയും. അവരുടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ദൈവത്തിന്റെ സന്നിധിയിൽ സഹോദര സഹോദരി ചെല്ലുക. ഓരോ ദിവസവും ദൈവത്തിന്റെ കർത്താവേ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ? കർത്താവേ നിന്റെ വെളിച്ചത്തിന് മുമ്പിൽ നിന്റെ വിശുദ്ധിയുടെ മുമ്പിൽ എന്നെ ഒന്ന് എക്സ്പോസ് ചെയ്യണമേ. അപ്പോൾ പൗലോസിനെ പോലെ നമ്മൾ പറയും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്റെ ജഡത്തിൽ ഒരു നന്മയുമില്ല, എന്റെ ജഡത്തിൽ ഒരു നീതിയുമില്ല, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം എന്നിൽ കൂടി ചെയ്യുന്നതേ ഉള്ളൂ. ദേർ ഇസ് നത്തിങ് ടു ബോസ്റ്റ്. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വ്യക്തി വീഴും. യെശയ്യാവ് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വെളിച്ചം കണ്ടപ്പോൾ യെശയ്യാവ് പറഞ്ഞു, അയ്യോ ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ള മനുഷ്യൻ. അത് പറഞ്ഞ് അവൻ അത് കൺഫസ് ചെയ്തപ്പോൾ ദൈവം അവന്റെ വായെ തൊടുകയാണ്. എന്നിട്ട് പറയണം, ഐ ആം ഗിവിംഗ് യു എ മിനിസ്ട്രി, ഗോ ആൻഡ് പ്രൊഫസ്. അങ്ങനെയുള്ളവർക്ക് പ്രൊഫസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. സ്വന്തം കുറവുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ട് മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇല്ലാത്തവരുടെ എല്ലാം ജഡ്ജ്മെന്റ് ഇങ്ങനെ തീരും, അവരുടെ കണ്ണ് തിരിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് സഹോദര ആദ്യമേ തിരിഞ്ഞു നോക്കുക, നിന്റെ ഹൃദയത്തിൽ എന്തോക്കെ കാര്യങ്ങൾ നടക്കുന്നു. എത്ര വർഷങ്ങളായി എത്രയോ ദൈവവചനം നിന്നിൽ കൂടി കടന്നുപോയി, സ്കാനിങ് റിപ്പോർട്ടുകൾ പോയി, അവരുടെ എല്ലാം നിയന്ത്രിയെന്നറിയാമോ? ഇതിനെ നേരെ തിരിച്ചു വെച്ചു, മറ്റുള്ളവരിലേക്ക് തിരിച്ചു വെച്ചു. ഇത് നേരെ നിങ്ങളിലേക്ക് തിരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ദൈവത്താൽ സ്വയം ജഡ്ജ് ചെയ്യപ്പെട്ടേനെ. ഞാനിത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്, നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഇതെയാണ് ഇങ്ങനെ ചെയ്താൽ കർത്താവ് പറയാണ്, നിങ്ങൾ തന്നെ താൻ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ദൈവം നിങ്ങളെ ജഡ്ജ്മെന്റ് സീറ്റിന് മുമ്പിൽ കൊണ്ടുവരിക്കത്തില്ല. ദൈവം പറയും, ദൈവം നിന്നെ വിട്ടിരിക്കുന്നു, ഞാൻ നിന്നെ വിട്ടിരിക്കുന്നു, നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ത് പറഞ്ഞിട്ടോ, നീ അത് മറ്റുള്ളവരിലേക്ക് തിരിച്ചില്ല, നിന്റെ സ്വയത്തിലേക്ക് തിരിച്ചു. നീ ദൈവത്തിനിൽ റിപ്പന്റ് ചെയ്തു, ദൈവത്തിനിൽ റിപ്പന്റ് ചെയ്തുകൊണ്ടേ ജീവിച്ചു. അതുകൊണ്ട് യു ആർ ഫ്രീഡ്. അതാണ് ആ ചുങ്കക്കാരൻ ചെയ്തത്. ചുങ്കാരൻ പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ കഴിയാതെ അവൻ പറഞ്ഞു, പാപിയായ എന്നോട് കരുണ. അവൻ നീതീകരിക്കപ്പെട്ടവനായി പോയി എന്നാണ് പറഞ്ഞത്. ഞാൻ വീണ്ടും പറയട്ടെ, പ്രാർത്ഥനയുടെ വാക്ക് കണ്ടിട്ടല്ല ദൈവവനെ നീതീകരിച്ചത്, അവന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടാണ്. നമുക്ക് തന്നെത്താനെ വിധിക്കാൻ നമുക്ക് സമയമെടുക്കാം. ദൈവത്തിന്റെ വെളിച്ചത്തിന് മുമ്പിൽ റിപ്പന്റ് ചെയ്യാം, മാനസാന്തരപ്പെടാം. അങ്ങനെയാണ് എങ്കിൽ ദൈവം നമ്മളെ വിധിക്കത്തില്ല. ദൈവത്തിന്റെ വിധിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് കഴിയും. ദൈവം നമ്മളെ സഹായിക്കണം.